നമസ്കാരം. കേരള ജനതയിൽ 30% മുസ്ലിം വിശ്വാസികളാണ്. അവർക്ക് അമിതമായ പ്രാതിനിധ്യമാണ് കിട്ടുന്നത് എന്ന ആരോപണം മറ്റു കോണുകളിൽ ഉയരുന്നുണ്ടെങ്കിലും ജനപ്രതിനിധികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് വാസ്തവമല്ല എന്ന് കാണും. ഇക്കുറി കേരളത്തിലെ MLA മാരുടെയോ മന്ത്രിമാരുടെയോ ഒക്കെ ലിസ്റ്റ് എടുത്താൽ ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യാനുപാതികമായി കുറവാണ് ലഭിച്ചിരിക്കുന്നത്. ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ MLA മാരും മന്ത്രിമാരുമുള്ളത് ക്രിസ്ത്യൻ സമുദായത്തിനാണ്. മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ അടയാളപ്പെടുത്തലുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, മുസ്ലിം വനിതകൾ തികച്ചും പ്രതിനിധീകരിക്കപ്പെടുന്നില്ല എന്നതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെയോ മറ്റു സമുദായത്തിൻ്റെയോ കുഴപ്പമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അതിന് കാരണം. സമസ്ത പോലെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾ പോലും സ്ത്രീകളോട് ഒരു മിനിമം അകലം കാണിക്കുന്നു. സ്ത്രീകൾ കുടുംബത്തിൻ്റെ സംരക്ഷകരാവണം, അവർ പൊതുപ്രവർത്തകരാവരുതേ, അവർ സ്റ്റേജിൽ പോലും കയറരുതേ എന്ന പഴഞ്ചൻ നിലപാടാണ് സമസ്തയ്ക്ക് പോലുമുള്ളത്. അതുകൊണ്ടാവാം ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ 6 മുസ്ലിം വനിതാ MLA മാരെ ഉണ്ടായിട്ടുള്ളൂ. ഐഷാബായി, നബീസ ബീവി, നബീസ ഉമ്മാൾ, കെ സലീഖ, ഷാനിമാൾ ഉസ്മാൻ, ഇപ്പോൾ ഫാത്തിമ തെഹ്ലീം. 6 പേരിൽ 2 പേർ ഇപ്പോൾ സഭയിലുണ്ടേ എന്നത് മുസ്ലിം പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മുസ്ലിം പ്രാതിനിധ്യം ഇങ്ങനെ കുറഞ്ഞു പോകാൻ പ്രധാന കാരണം മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കാത്തതാണ്. 2026 ഒരു ഹിന്ദു സ്ത്രീക്കും ഒരു മുസ്ലിം സ്ത്രീക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അതിൽ ഹിന്ദു സ്ത്രീ തോറ്റുപോയെങ്കിലും മുസ്ലിം യുവതി വിജയിച്ചു. ഒരിക്കലും വിജയിക്കാൻ ഇടയില്ലാത്ത പേരാമ്പ്രയിൽ 5000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഫാത്തിമ തെഹ്ലിയ വിജയിച്ച് കയറുന്നത്. ഇത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലായി അവശേഷിക്കും. ഇന്നലെ ഫാത്തിമ തെഹ്ലിയ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ അത് ചരിത്രമായി മാറി. ഫാത്തിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുസ്ലിം ലീഗ് എന്ന മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആദ്യമായി കേരള നിയമസഭയിൽ എത്തുന്നത് തഹ്ലിയയാണ്. MSFന്റെ ദേശീയ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹരിത എന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. വാക്ചാതുരിയിൽ ഫാത്തിമ തെഹ്ലിയെ തോൽപ്പിക്കാൻ മുസ്ലിം സമുദായത്തിന് അകത്തോ പുറത്തോ ഉള്ള ഒരു സ്ത്രീക്കും കഴിഞ്ഞെന്ന് വരില്ല. അത്ര കൃത്യതയോടെ, വ്യക്തതയോടെ, ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഫാത്തിമ ഒരു കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കും. മുസ്ലിം ലീഗ് പോലൊരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നാൽ ഒരിക്കലും ജനപ്രതിനിധിയാവാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന കാലത്താണ് നിയമബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഫാത്തിമ ഇപ്രസ്ഥാനത്തോട് ചേരുന്നത്. പക്ഷെ കാലം പെട്ടെന്ന് മാറുന്നു. മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ അവർക്കൊരു ജനപ്രതിനിധിയെയും ലഭിക്കുന്നു. മുസ്ലിം സമുദായ പ്രമാണിമാർ പോലും കരുതിയത് സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നത് ശരിയല്ല എന്ന് കരുതുന്ന പരമ്പരാഗത പുരുഷന്മാർ ധാരാളമുള്ളതുകൊണ്ട് അവർ തോൽക്കുമെന്നാണ്. പക്ഷെ എന്നിട്ടും സ്ത്രീകളും പുരുഷന്മാരും ആവേശത്തോടെ വോട്ട് ചെയ്തപ്പോൾ 25,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചുകൊണ്ടിരുന്ന പേരാമ്പ്ര കീഴടക്കി ഫാത്തിമ തെഹ്ലിയ. അതിമനോഹരമായി പുഞ്ചിരിക്കുന്ന, മനോഹരമായ കണ്ണുകളുള്ള ഫാത്തിമ തെഹ്ലിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനു മുമ്പ് നിയമസഭയിൽ എത്തിയിട്ടുള്ള മുസ്ലിം MLA മാരിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രധാരണത്തിൽ പോലും അവർ മുസ്ലിം പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, പൊതുപ്രവർത്തകരായ മുസ്ലിം സ്ത്രീകൾ അവർ വിശ്വാസികളാണെങ്കിൽ അവരുടെ സാരിയുടെ തുമ്പ് അവർ തലമുണ്ടായി ഉപയോഗിക്കും, ക്രൈസ്തവ സ്ത്രീകൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ. അതിനപ്പുറത്തേക്ക് പർദ്ദയോ അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്ന മഫ്തയോ ഒന്നും അവർ ധരിക്കാറില്ല. എന്നാൽ ഫാത്തിമ തെഹ്ല അങ്ങനെയല്ല. അവരുടെ വസ്ത്രധാരണം ചിട്ടയോടുകൂടിയുള്ളതാണ്. അവരുടെ മുഖവും കണ്ണും മാത്രമേ കാണാൻ കഴിയൂ. പിരികത്തിനപ്പുറത്തേക്ക് മുഖം പോലും കാണാൻ കഴിയില്ല. നെറ്റി മുഴുവൻ കാണാൻ കഴിയില്ല. ചെവി മറച്ചിരിക്കും. കഴുത്തിൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണാറില്ല. കൈപ്പത്തി വരെ വസ്ത്രം മറഞ്ഞിരിക്കും. അതേസമയം ഫാത്തിമയുടെ വസ്ത്രധാരണം പരിശോധിച്ചു നോക്കുക, ഒരിക്കലും അത് അവർക്ക് ചേരാത്തതായി നമുക്ക് അനുഭവപ്പെടില്ല. അവർ അവരുടെ കഴുത്തിൽ ചുറ്റി തലയും മറ്റ് ശരീരഭാഗങ്ങളും ഒക്കെ മറയ്ക്കുന്ന ആ മഫ്ത, അതിൻ്റെ അഴക് ഒന്ന് വേറെ തന്നെയാണ്. ഫാത്തിമയെ കാണുന്ന ആരും ആദ്യം നോക്കുന്നത് അവരുടെ മഫ്തയിലാണ്. അതെപ്പോഴും ധരിക്കുന്നത് കൃത്യതയോടെ, വെടിപ്പോടെ, ഒരേ രീതിയിൽ. ഓരോ തവണയും അവരെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ മഫ്ത ധരിച്ച്, അതും വളരെ കൃത്യമായ ഫാഷൻ സെൻസോടെ. അതായത് പരമ്പരാഗത വസ്ത്രം ധരിക്കുകയും അത് ഭംഗിയായി ഇരിക്കണമെന്ന് ഉറപ്പാക്കുകയും അതിലാർക്കും പഴി പറയാൻ കഴിയാത്ത വിധം കൃത്യതയുണ്ടാവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകത. വീടി സദസ്സിന് ഇല്ലാത്ത മുടി വൃത്തിയായി കറപ്പിച്ച് ഭംഗിയായി ചീകി ഒതുക്കി ഉണ്ടേ എന്ന് തോന്നിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഫാത്തിമ തെഹ്ലിയ തൻ്റെ മഫ്ത ധരിക്കുന്നത്. ഇതിത്രയും കൃത്യമായി പറഞ്ഞത് ഇങ്ങനൊരു ഇസ്ലാമിക വേഷത്തിൽ കേരള നിയമസഭയിൽ ആദ്യമായി പ്രസംഗിക്കുന്ന ആളാണ് ഫാത്തിമ തെഹ്ലിയ എന്ന് ചൂണ്ടിക്കാട്ടാനാണ്. ഫാത്തിമ തൻ്റെ സ്ത്രീ എന്ന അസ്തിത്വം നിലനിർത്തുമ്പോൾ തന്നെ ഇസ്ലാം എന്ന അസ്തിത്വത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ പൊതുസമൂഹത്തിന് മാതൃകയാവുന്നു, പ്രചോദനമാകുന്നു. ഇന്നലെ അവർ സഭയിൽ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഉണ്ടായ നിശബ്ദത, പ്രസംഗത്തിന് ശേഷം ലഭിച്ച കയ്യടിയൊക്കെ തെളിയിക്കുന്നത് ഈ സമൂഹത്തിന് ഫാത്തിമയോടുള്ള ആദരവ് തന്നെയാണ്. ഫാത്തിമ രാഷ്ട്രീയ എതിരാളികളെ പഞ്ഞിക്കിടാൻ വേണ്ടിയല്ല തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചത്. നമ്മൾ ഇതിനു മുമ്പ് ആവേശത്തോടെ കത്തിക്കയറി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ പഞ്ഞിക്കിടുമ്പോഴാണ്. ഫാത്തിമ ചോദ്യോത്തരവേള ഉപയോഗിച്ചത് ശ്രദ്ധേയമായൊരു ചോദ്യത്തിനാണ്.
ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഒരു ആശ്വാസമായി മാറി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പം പൊതുവിൽ എടുക്കാറുള്ള നിലപാട് ബോധവൽക്കരണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ മറന്നു പോകുമ്പം ഇത് ഒരു വലിയ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ ദൗത്യം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്.
ഫാത്തിമയുടെ ചോദ്യം ഉയർത്തുന്നത് ശ്രദ്ധേയമായ ചില വിഷയങ്ങളാണ്. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ടയാണ്. ലഹരിവേട്ട പുരുഷന്മാരുടെ മാത്രം ഇടപാടല്ല, അത് സ്ത്രീകളുടെ കൂടി ഇടപാടാണ് എന്ന് ഫാത്തിമ തെളിയിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഒന്ന്, ഈ പുതിയ തലമുറ ലഹരി കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, സ്ത്രീകളും അതിലുണ്ട്. അതിനൊക്കെ അപ്പുറം ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അതിന് കാരിയറാകുമ്പോൾ ഇതിന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആ പുരുഷന്റെയോ സ്ത്രീയുടെയോ വീട്ടിലുള്ള സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാൾ ദുരിതം അനുഭവിക്കുന്നത് അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരുമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ സ്ത്രീകളുടെ കൂടെ പ്രശ്നമാണ്. എന്നിട്ട് ചോദിക്കുന്നു, ശ്രദ്ധേയമായ ചോദ്യം, ഇവിടെ ഓടി നടന്ന് പിടിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ വരവ് കടലിലൂടെയും ആകാശത്തിലൂടെയും ട്രെയിനിലൂടെയും ഒക്കെയുമാണ്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഫാത്തിമ അവസരം ഉപയോഗിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചതല്ല, കൃത്യതയോടുകൂടി പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് വ്യക്തം.
സർ, പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ ഇത്തരത്തിൽ ബോധവൽക്കരണവും പരിശോധനയും ഒക്കെ നടത്തുമ്പോൾ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾ, അതായത് ഗേറ്റുകൾ, സീ പോർട്ടുകൾ, എയർപോർട്ടുകൾ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏത് രൂപത്തിലുള്ള പരിശോധനയാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ തവണ സർ, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് കൊച്ചിൻ സീ പോർട്ടില് മെത്താംഫെറ്റമൈൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിക്കപ്പെട്ടപ്പോൾ അത് പരസ്യമായി ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുക്കളെ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിർലോഭം ആളുകൾക്ക് സൗജന്യമായി അതെടുത്ത് കൊണ്ടുപോകാനുള്ള രൂപത്തിൽ, പാകപ്പെട്ട രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചു നോക്കുമ്പം പല കേസുകളിലും NDPS കോടതികളിലേക്ക് എത്തുമ്പം പിടിക്കപ്പെട്ട ക്വാണ്ടിറ്റിയും അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ആ സമയങ്ങളിലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കേസുകളിൽ എങ്ങനെയാണ് സാധാരണക്കാർക്കോ മാധ്യമപ്രവർത്തകോ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല, പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ ഏത് രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രോട്ടോകോൾ നൽകിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല മറുപടിയും പറഞ്ഞു, ശ്രദ്ധേയമായ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഇതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി ഇവിടേക്ക് എത്തുന്നു. ഇതൊക്കെ തടയണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം.
ബഹുമാനപ്പെട്ട പേരാമ്പ്ര മെമ്പർ വളരെ പ്രസക്തമായ ഒരു രണ്ട് കാര്യങ്ങളാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന് സാർ, നമ്മൾ ഇത് തടയേണ്ടത് ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും വ്യാപകമായ തോതിൽ, അത് ട്രെയിനിലൂടെയും വ്യാപകമായ തോതിലാണ് ഈ മയക്കുമരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര ഏജൻസികൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കേന്ദ്ര ഏജൻസികളുടെയും യോഗം വിളിച്ചു കൂട്ടി അവരും കേരള പോലീസും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സംയുക്തമായ നിലയിലുള്ള റെയ്ഡുകളും സംയുക്തമായ വിവരങ്ങൾ കൈമാറലും അതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിനകത്ത് ഇന്റലിജൻസ് സംവിധാനവും ആ കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള അത് സെൻട്രൽ ഏജൻസികളെല്ലാം സഹായിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്, കടലിലൂടെ ഏറ്റവും പ്രധാനമായി വരുന്ന കടലിലൂടെ ട്രെയിനിലൂടെ വിമാനമാർഗം ഇതെല്ലാം കടന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ചില മയക്കുമരുന്നുകൾക്ക് ടാക്സും ഇല്ല, ഒന്നുമില്ല, നിരോധനവുമില്ല. ഹൈബ്രിഡ് ഗഞ്ച പല സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലും അത് ഉപയോഗിക്കാം, അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സർ. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച് പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ വന്ന് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ബർമയിൽ നിന്ന് വന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് സർ ഇത് വന്നുകൊണ്ട്. ഇത് സോഴ്സ് വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ലുക്രേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ മറ്റ് രണ്ടാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്, പിടിക്കുന്ന ക്വാണ്ടിറ്റിയും കോടതിയിൽ എത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ വ്യത്യാസം, അത് കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശന നടപടി എടുക്കുമെന്ന് കൂടി പറയാൻ ഞാൻ.
ഈ ചർച്ച അർത്ഥഗർഭമായത് ഇതിൽ സ്പീക്കർ ഇടപെട്ടപ്പോഴാണ്. സ്പീക്കർക്കുമുണ്ട് ഒരു സംശയം, സ്പീക്കറാണെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതൊരു സ്പീക്കർ ചോദിച്ചു, നിയമം ഒരു തടസ്സമാണ് എന്നെല്ലാവർക്കും അറിയാം. കാരണം കേന്ദ്ര നിയമമാണ്, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കാനും ശിക്ഷിക്കാനും കഴിയൂ. കാലാനുസൃതമായി നിയമത്തിൽ മാറ്റം വരണം, പ്രത്യേകിച്ച് ലഹരിയുടെ അളവുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവുമായി ഒരാളെ പിടികൂടിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കഞ്ചാവ് കടത്തുകാർ ഈ അളവ് തിട്ടപ്പെടുത്തിയാണ് ഈ പണിക്കിറങ്ങുന്നത്. അതുകൊണ്ടാണ് സ്പീക്കർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതിനും രമേശ് ചെന്നിത്തല കൃത്യ മറുപടി പറഞ്ഞു.
സർ, ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തിൻ്റെ ഒരു അപാകതയെക്കുറിച്ച് പല ചർച്ചകളിലായിട്ട് വന്നിട്ടുണ്ട്. ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് ചില പരിമിതികളുമുണ്ട്, കാരണം സെൻട്രൽ ആക്ടാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പോരായ്മകൾ ഉണ്ട് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ടേക്കപ്പ് ചെയ്ത് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിക്കരുത്
സർ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അത് പറഞ്ഞാണ് സർ, എം പിമാരുടെ യോഗയിനെയും പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് എന്തായാലും ഗവൺമെന്റ് വിളിച്ചുകൂട്ടും. ഞാനിവിടെ നേരത്തെ പറഞ്ഞതാണ്, എം പിമാരുടെ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിക്കും NDPS ആക്ടിന് ഭേദഗതി ഉണ്ടാകണം. പഴയ കാലമല്ല, ഇന്ന് വ്യാപകമായി കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സർ, ജമ്മു കാശ്മീരിൽ അവിടുത്തെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചിറങ്ങിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഹണ്ട് നടത്തിയത്. അപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങ് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തും. MPമാരോട് ഞങ്ങൾ ആവശ്യപ്പെടും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ആക്ടിൽ ഭേദഗതി വരുത്താനോ ഒന്നും ചെയ്യില്ലെന്ന് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്.
എന്തായാലും ഫാത്തിമ തെഹ്ലിയ എന്ന യുവ വനിതാ MLA ലീഗിന്റെ പ്രതിനിധി കേരള നിയമസഭയിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു. അവരുടെ ശ്രദ്ധേയമായ ഇടപെടൽ ഇനിയും ആവർത്തിക്കട്ടെ. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.